السلام علیکم ورحمۃ اللہ. اشہد اللہ الہ الا اللہ وحدہ لا شریک لہ واشہد ان محمدًا عبدہ ورسولہ. اما بعد فاعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین الرحمن الرحیم مالک یوم الدین ایاک نعبد وایاک نستعین اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ادعوا إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين.
ഇതിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്: തത്വജ്ഞാനവും സദുപദേശവും കൊണ്ട് നിന്റെ നാഥൻ്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക. ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അവരോട് സംവാദം നടത്തുകയും ചെയ്യുക. തൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവനെ സംബന്ധിച്ച് നിന്റെ നാഥൻ നന്നായി അറിയുന്നവനാണ്. നേർമാർഗം പ്രാപിക്കുന്നവരെയും അവൻ നന്നായി അറിയുന്നു. ഖുറാനിൽ അള്ളാഹു ഈ വചനത്തിലും മറ്റു പല വചനങ്ങളിലും തബ്ലീഗ് അഥവാ പ്രബോധനം നടത്താൻ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ തബ്ലീഗ് ചെയ്യാനും ഉപദേശം നൽകാനും കൂടി നിർദ്ദേശിക്കുന്നതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ അതിൻ്റെ സ്വാധീനമുണ്ടാകുകയും പ്രയോജനം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഈ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ തബ്ലീഗ് എപ്പോഴും ഫലമണിയുകയും വിജയപ്രദമാകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ വളരെയധികം വിജയിക്കാറുമുണ്ട്. അതിനാൽ ഈ തത്വം എപ്പോഴും നമ്മൾ നമ്മുടെ മുമ്പിൽ വയ്ക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാരണം തബ്ലീഗ് വളരെ എളുപ്പമാണെന്ന് ജനങ്ങൾ കരുതി വച്ചിരിക്കുന്നു. തബ്ലീഗിന് താല്പര്യമുള്ളവർ വളരെ ആകാംക്ഷയോടെ ഈ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലരാകട്ടെ പബ്ലിക് സ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ പോയും, അതിന് ചില രാജ്യങ്ങളിൽ അനുമതിയുണ്ട്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ പബ്ലിക് തബ്ലീഗിന് അനുമതിയില്ല. അവർ അങ്ങനെ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു. ഇത് നല്ല കാര്യമാണ്. എങ്കിലും പ്രബോധനത്തിന് ചില വ്യവസ്ഥകളും മര്യാദകളുമുണ്ട്. അവ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതുണ്ട്, ഓർമ്മിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഫലം വിപരീതമാകും. അള്ളാഹു ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഈ കാര്യം മനസ്സിലാക്കുകയും അതിനുശേഷം തബ്ലീഗ് ചെയ്യുകയും വേണം. എന്നാൽ ചിലർ അവരുടെ തബ്ലീഗ് വഴി മറ്റുള്ളവരിൽ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ സ്വാധീനം ചെലുത്തുന്നു. പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായ സ്വാധീനത്തിന് പകരം വിപരീത ഫലമാണ് അവിടെ സംഭവിക്കുന്നത്. ചിലപ്പോൾ അന്യർക്ക് ജമാഅത്തിനെ കുറിച്ചും ജമാഅത്തിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ചും ആക്ഷേപമുന്നയിക്കാനും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാനും അവസരം ലഭിക്കുന്നു. കൂടാതെ ഈ രംഗത്ത് പുതിയതായി വന്ന ചിലർക്ക് തങ്ങളുടെ പക്കൽ വലിയ വലിയ തെളിവുകളുണ്ടെന്ന് അവർക്ക് തോന്നുമെങ്കിലും വേണ്ടത്ര തെളിവുകളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എതിരാളികളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ അവർ ഹതാശരാകുന്നു. എന്നാൽ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പക്കൽ ന്യായമായ തെളിവുകളുണ്ട്. അത് മനസ്സിലാക്കാനും വേണ്ട വിധം അവതരിപ്പിക്കാനും കഴിയുന്നില്ലെങ്കിൽ അത് വേറെ കാര്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് സംവദിക്കുന്നത് യുക്തിയോടും തെളിവുകളോടും കൂടിയാണ്. അള്ളാഹു ഖുർആനിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതും അവിടുന്ന് സ്വയം പ്രാവർത്തികമാക്കിയതുമായ പ്രബോധന രീതിക്കൊത്താണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ തബ്ലീഗ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല നിലയിലായിരിക്കണം എന്ന് എപ്പോഴും ഓർക്കണം. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തബ്ലീഗിനെ കുറിച്ചുള്ള ഒരു സുപ്രധാന നിർദ്ദേശം നൽകി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അമേരിക്കയിലും യൂറോപ്പിലും ഇസ്ലാമിക അധ്യാപനങ്ങൾ വ്യാപിപ്പിക്കാൻ എന്തു ചെയ്യണം എന്ന് എന്നോട് ഒരിക്കൽ ചോദ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായി. ഇംഗ്ലീഷ് അറിയുന്ന ചില മുസ്ലിങ്ങളെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും അയച്ച് പ്രസംഗത്തിലൂടെയും പ്രബോധനത്തിലൂടെയും ഇസ്ലാമിലെ ലക്ഷ്യങ്ങൾ അവർ അവിടെ വെളിപ്പെടുത്തുന്നത് ഉചിതമാണോ എന്ന് ചോദിക്കപ്പെടുകയുണ്ടായി. അവർക്ക് ഭാഷ അറിയാമല്ലോ, അതിനാൽ അവർ തബ്ലീഗ് ചെയ്യട്ടെ എന്ന് പറയപ്പെട്ടു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്നാൽ ഞാൻ പൊതുവെ അതിന് ശരി ആയിക്കോട്ടെ എന്ന് മറുപടി പറയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ഭാഷ സംസാരിച്ചത് കൊണ്ടോ മാത്രം ദീനിൻ്റെ അറിവ് ലഭിക്കുന്നതല്ല, അതിന് മറ്റു പല അവിഭാജ്യ ഘടകങ്ങളുമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അറിവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെയും പല സ്ഥലങ്ങളിലും ആളുകൾ പ്രബോധനം ചെയ്യുന്നു, പക്ഷേ എതിരാളികളുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ അറിവോടുകൂടിയുള്ള മറുപടി നൽകാൻ അവർക്ക് കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നവരും തബ്ലീഗിൽ താല്പര്യമുള്ളവരും ആദ്യം സ്വന്തം അറിവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സാധാരണയായി ജമാഅത്തിൻ്റെ സാഹിത്യങ്ങളിൽ ലിറ്ററേച്ചറുകളിൽ ആക്ഷേപങ്ങൾക്കുള്ള മറുപടികൾ ലഭ്യമാണ്. അഥവാ ലഭ്യമല്ലെങ്കിൽ രാജ്യത്തെ തബ്ലീഗ് ടീമുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും പ്രയോജനം നേടുക, ആ ടീമിലെ അറിവുള്ളവരുടെ സഹായം തേടേണ്ടതുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഞാൻ ഒരിക്കലും ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് മറുപടി പറയില്ല എന്നാണ്. തുടർന്ന് അവിടുന്ന് പറയുന്നു, ഇസ്ലാമിക അധ്യാപനത്തെക്കുറിച്ച് പൂർണ്ണമായി അറിവില്ലാത്ത, അതിൻ്റെ ഉന്നതമായ ഗുണങ്ങളെക്കുറിച്ച് തീർത്തും അജ്ഞരായ, നിലവിലെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകാൻ കഴിവില്ലാത്ത റൂഹുൽ ഖുദുസിൽ പരിശുദ്ധാത്മാവായ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ നിന്നും പഠനം ലഭിക്കാത്ത, ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, തബ്ലീഗ് ചെയ്യുന്നയാൾക്ക് റൂഹുൽ ഖുദുസിൽ നിന്നുള്ള ബോധനവും അള്ളാഹുമായുള്ള ബന്ധവും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വക്കീൽ അഥവാ വക്താവായി പോകുന്നത് ഞാൻ ഒട്ടും ഉചിതമായി കണക്കാക്കുന്നില്ല, ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറയുകയാണ്. അത് പാടില്ല. എൻ്റെ മുബല്ലിഗുമാർക്ക് അള്ളാഹുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടായിരിക്കണം, അപ്പോൾ അള്ളാഹു അവരെ സഹായിക്കുമാറാകും. അവിടുന്ന് പറയുന്നു, ഇത്തരം പ്രവർത്തനങ്ങളുടെ ദോഷത്തിനാണ് അതിൻ്റെ ഗുണത്തേക്കാൾ കൂടുതൽ സാധ്യതയും സംഭാവ്യതയും ഉള്ളത്. ഇല്ല മാഷാ അല്ലാ, അള്ളാഹു ഇച്ഛിച്ചെങ്കിൽ മറിച്ചും അയക്കാം. അതായത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണം കുറവും ദോഷം കൂടുതലുമായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഇല്ല മാഷാ അല്ലാ ചിലപ്പോൾ പ്രയോജനം ഉണ്ടായെന്ന് വരാം. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ മാത്രം അങ്ങനെ ലഭിക്കുകയുള്ളൂ. പക്ഷെ പൊതുവായി പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു മുബല്ലിഗും ഒരു ദായിലല്ലായും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനും എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെക്കണം, തബ്ലീഗ് ചെയ്യുമ്പോൾ നമ്മൾ പൂർത്തിയാക്കേണ്ട നിരവധി നിബന്ധനകളുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്ക് തബ്ലീഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ. തബ്ലീഗിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട പ്രഥമ പ്രധാനമായ കാര്യം, ഇസ്ലാം മാത്രമാണ് ഏക സത്യമതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് സർവ്വലോകർക്കും വേണ്ടി ആഗതരായിട്ടുള്ള അള്ളാഹുവിൻ്റെ സന്ദേശവുമായി വന്നിട്ടുള്ള ഏക സത്യപ്രവാചകൻ. അള്ളാഹു അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ലോകത്തിനും സകല സമുദായങ്ങൾക്കും ബഷീറും നസീറും, സുവാർത്തകനും താക്കീതുകാരനും, സന്തോഷവാർത്ത അറിയിക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനുമായി അയച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ലോക ജനസംഖ്യയുടെ നാലിലൊന്നിൽ കീഴെ മാത്രമാണ് ഇന്നും മുസ്ലിങ്ങളുടെ മൊത്തം ജനസംഖ്യ. ഇതിന് എന്താണ് കാരണം? കാരണം ഇതാണ്, ഹിക്മത്തോടുകൂടിയുള്ള യുക്തിയോടുകൂടിയുള്ള പ്രബോധനം ഇതുവരെ നടന്നിട്ടില്ല, വേണ്ട വിധം നടന്നിട്ടില്ല. ആ സന്ദേശം ശരിയായ രീതിയിൽ എത്തിക്കാനായിട്ടില്ല എന്നത് തന്നെയാണ് കാരണം. മുസ്ലിങ്ങൾ കരുതുന്നത് ജിഹാദിലൂടെ ഇസ്ലാമിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കാം എന്നാണ്. എന്നാൽ ശത്രു ആക്രമിക്കുമ്പോൾ മാത്രമാണ് ജിഹാദിന് അനുമതിയുള്ളത്. മുസ്ലിങ്ങൾക്ക് ജിഹാദ് ചെയ്യാനും വാളെടുക്കാനും അനുമതി ലഭിച്ചത് കാഫിറുകളോ അവിശ്വാസികളോ അമുസ്ലിങ്ങളോ ഇസ്ലാമിനെ കടന്നാക്രമിക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചപ്പോഴൊക്കെയാണ്. അപ്പോഴാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ ഇപ്രകാരം പറഞ്ഞത്: ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. അർത്ഥം: യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് തിരിച്ചും യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. ഇതാണ് സുപ്രധാന സംഗതി. പിന്നീട് അള്ളാഹു അവരെ സഹായിക്കുകയും അള്ളാഹു അതിന് കഴിവുള്ളവനാണെന്ന് സർവശക്തനാണെന്ന് തെളിയിക്കുകയും ചെയ്തു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അക്രമം നടക്കുന്നതിനാലാണ് അള്ളാഹു യുദ്ധത്തിന് അനുമതി നൽകിയത്. എന്നാൽ ഇന്നത്തെ കാലം ഇത്തരത്തിലുള്ള ജിഹാദിൻ്റെതല്ല. ദീനിന്റെ പേരിൽ യുദ്ധമൊന്നും നടക്കുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും ദീനിന്റെ പേര് എടുത്തു പറയുന്നില്ല. അള്ളാഹും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനിലൂടെയുള്ള ജിഹാദിനെയാണ് ജിഹാദുൻ അക്ബർ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഇതാണ് മുസ്ലിങ്ങളുടെ പൊതുവായ അവസ്ഥ. ഇതിനാലാണ് ഇന്നും നമ്മൾ ലോക ജനസംഖ്യയുടെ മുസ്ലിങ്ങൾ നാലിൽ ഒന്നിൽ താഴെയായിരിക്കുന്നത്. നമ്മൾ ഈ കാര്യം എപ്പോഴും ഓർക്കുകയും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയും ബയ്യത്തിൻ്റെ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്ത നമ്മൾ അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കേണ്ടതും അവിടുത്തെ ഉപദേശം പഠിക്കേണ്ടതും അത് പ്രാവർത്തികമാക്കേണ്ടതും ലോകത്തിന് ഈ സന്ദേശം എത്തിക്കേണ്ടതുമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചിലർ സദുദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത്, എന്നാൽ അവർക്ക് പൂർണ്ണമായ അറിവില്ല. അല്ലെങ്കിൽ ഒരു ദായിലല്ല അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ നിലവാരം അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. തൽഫലമായി അവർക്ക് നിരാശയുണ്ടാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തബ്ലീഗിനായി കൽപ്പനകൾ നൽകുമ്പോൾ, അതിനായി പറഞ്ഞയക്കുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. ഹദീസുകളിൽ ഇപ്രകാരമുള്ള ധാരാളം വിവരണങ്ങൾ കാണാം. ഹസത്ത് ഇബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹിൽ നിന്നും ഒരു നിവേദനമുണ്ട്. പറയുന്നു: ആളുകളോട് അവരുടെ ബുദ്ധിക്കനുസരിച്ച് സംസാരിക്കാൻ ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ കാര്യം ഇതാണ്: ഓരോ വ്യക്തിയുടെയും ബുദ്ധിക്കും അറിവിനും സ്വഭാവത്തിനും മതത്തിനും അനുസരിച്ച് അവരോട് സംസാരിക്കുക. ഉദാഹരണത്തിന്, മുസ്ലിങ്ങളോടാണ് ഹസരത് മസീഹ് ഇസ്ലാമിന്റെ ആഗമനത്തെ കുറിച്ച് പറയേണ്ടതെങ്കിൽ അത് വിശുദ്ധ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതുപോലെ സൽഫ് സാലിഹീനിൽ നിന്നും പൂർവ്വസുരികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ച് വേണം നൽകാൻ. തബ്ലീഗ് ചെയ്യുന്നവരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുദീർഘമായ ഹദീസിൽ നൽകിയ ഉപദേശം, അതിൽ കാതലായ ഒരു ഉപദേശം, മർദിതന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. പ്രബോധനം ചെയ്യുന്നവർക്ക്, തബ്ലീഗ് ചെയ്യുന്നവർക്ക് ഇത് വളരെ പ്രധാനമാണ്. അവൻ്റെ സ്വഭാവം എപ്പോഴും നല്ലതും ഉന്നതവുമായിരിക്കണം. കൂടാതെ ഹുക്കൂക്കുലിബാദ്, മനുഷ്യാവകാശങ്ങൾ പാലിക്കുന്നതിൽ അവൻ്റെ നിലവാരം ഉയർന്നതായിരിക്കണം. അവനൊരിക്കലും ഒരു മർദിതന്റെ ശാപം ഏറ്റുവാങ്ങുന്നവനാകരുത്. പകരം എപ്പോഴും മർദിതരുടെ പ്രാർത്ഥനകൾ നേടുന്നവരായിരിക്കണം. അവൻ പ്രാർത്ഥനകൾ നേടുന്നവനാകുമ്പോൾ അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ ബർക്കത്ത് അനുഗ്രഹം ചൊരിയുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അതിനാൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണം, കാരണം അതിനും അള്ളാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ല. അതുകൊണ്ട് ഇക്കാര്യം എപ്പോഴും മുന്നിൽ വയ്ക്കണം. ഞാൻ ഓതിയ ഈ വചനത്തിൽ മൗഇലത്തുൽ ഹസന, സദുപദേശം എന്നതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിടത്ത് പറയുന്നു: വ്യാജാരോപണങ്ങളെ യുക്തി കൊണ്ടും മൗഇസത്തുൽ ഹസന കൊണ്ടും സദുപദേശം കൊണ്ടും നേരിടാൻ അള്ളാഹു നമ്മോട് ശട്ടം കിട്ടിയിരിക്കുന്നു. മറുപടി നൽകുമ്പോൾ നാം ഒരിക്കലും തന്നെ, മസീഹ് ഇസ്ലാം പറയുകയാണ്, സൗമ്യതയും ശാന്തതയും കൈവിട്ടിട്ടില്ലെന്ന് അള്ളാഹുവിനാണ് അറിയുന്നത്. അള്ളാഹുവിന് നന്നായി അറിയാം ഒരിക്കലും രൂക്ഷമായി പെരുമാറിയിട്ടില്ല എന്ന്. അതായത് അവിടുന്ന് എപ്പോഴും സൗമ്യതയോടും സാവകാശത്തോടും കൂടിയാണ് മറുപടി നൽകിയിരുന്നത്. ഇതാണ് എൻ്റെ ആദർശം, അതിന് അള്ളാഹു സാക്ഷിയാണ്. എപ്പോഴും മൃദുവായതും സൗമ്യവുമായ വാക്കുകളാണ് ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ട തബ്ലീഗിൻ്റെ രീതി. അതിനാൽ തബ്ലീഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേശത്തിൽ എതിരാളികളുടെ അതേ ഭാഷ തിരിച്ചുപയോഗിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ തബ്ലീഗ് ധാർമ്മികതയുടെ സദാചാരത്തിൻ്റെ പരിധിയിൽ മാത്രമായിരിക്കണം. അവർക്ക് തെളിവില്ലാത്തത് കൊണ്ടാണ് അവർ അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളും മോശം ഭാഷ ഉപയോഗിച്ചാൽ അതിനർത്ഥം നമ്മുടെ പക്കലും തെളിവുകളൊന്നുമില്ല എന്നാണ്. ചിലർ ഈ പറയാറുണ്ട്, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമും കാർക്കശ്യം കാണിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അവിടെ നിന്ന് ഒരിക്കലും കാർക്കശ്യം കാണിച്ചിട്ടില്ല. എവിടെയെങ്കിലും കാർക്കശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്ന് നൽകിയ മറുപടി ആണ്. അതിന് മറുപടി ഇത് നൽകിയിട്ടുണ്ട്, കാരണവും വിവരിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് വളരെ രൂക്ഷമായതും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുമായ എഴുത്തുകൾ ലഭിച്ചപ്പോൾ സമുദായക്കാർക്ക് മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ ഭാഗത്ത് നിന്ന് തക്ക മറുപടി നൽകിയെന്ന് തമാശ്വാസം ലഭിക്കാനും അവർ തങ്ങളുടെ പ്രാകൃതമായ വികാരങ്ങൾ അടിച്ചമർത്തുന്നതിനും വേണ്ടി നാം ഒരുതരം യുക്തിപൂർവമായ കാർക്കശ്യം സ്വീകരിച്ചു. ഇവിടെയും ഉദ്ദേശം നല്ലതായിരുന്നു. ഈ കാർക്കശം വൈകാരിക വിസ്ഫോടനമായോ പ്രകോപനത്തിന് അടിപ്പെട്ടോ ആയിരുന്നില്ല, മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുക എന്ന വചനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു നയതന്ത്രം എന്ന നിലയിൽ ഉപയോഗിച്ചതാണ്. ഞാൻ കാണിച്ച ഈ കാർക്കശ്യം എൻ്റെ മനസ്സിൽ ഒരു വൈരാഗ്യം കൊടുകൊണ്ടു എന്നുകൊണ്ടായിരുന്നില്ല, അത് ഒരു പാഠം നൽകുന്നതിനും മുസ്ലിങ്ങളിൽ നിന്ന് വികാരത്തിൽ അടിമപ്പെട്ടവരുടെ വികാരങ്ങൾ അടിച്ചമർത്തുന്നതിനു വേണ്ടിയായിരുന്നു. കാരണം ഞാൻ മറുപടി നൽകിയാൽ ആളുകൾ മുസ്ലിങ്ങൾ തെറ്റായ നടപടി സ്വീകരിക്കില്ല, അടിപിടി കൂടാൻ തുനിയുകയില്ല. അവിടെ നിന്ന് പറഞ്ഞു, നാം ഇത് ചെയ്തത് എതിരാളികളുടെ അപമാനം, നിന്ദ, മോശം വാക്കുകൾ എന്നിവ പാരമ്യത്തിലെത്തിയപ്പോൾ മാത്രമാണ്. എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും ഇപ്രകാരം കണ്ടാൽ അത് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന എതിർപ്പിൻ്റെ മോശം വാക്കുകൾ കാരണമാണ് കാർക്കശ്യം കാണിച്ചത് എന്ന് മനസ്സിലാക്കണം. എന്തെന്നാൽ അവർ ഇസ്ലാമിനെയും പുണ്യ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കുകയും നിന്ദിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തത് അതിര് കടന്നിരുന്നു. അവർ അത് പാരമ്യതയിൽ എത്തിച്ചപ്പോഴാണ് ഇത് ചെയ്തത്. അവിടുന്ന് പറഞ്ഞു, നമ്മുടെ യജമാനനും നേതാവും മായ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ അഭിമാന സ്തംഭമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള മലീമസവും ദുഷിച്ചതുമായ വാക്പ്രയോഗങ്ങൾ ആളുകൾ നടത്തിയതിനാലാണ് അത് സമാധാന ലംഘനത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ്, ക്രമസമാധാനം ലംഘിക്കപ്പെടാമെന്നൊരു അവസ്ഥ സ്ഥിതിവിശേഷം സംജാതമായപ്പോഴാണ് നാം ഈ നയം സ്വീകരിച്ചത്. അതുകൊണ്ട് തൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ അവിടുന്ന് കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ജമാഅത്തിനെ വിലക്കിയിരിക്കുന്നു. ചില നിർബന്ധിത സാഹചര്യങ്ങൾ കാരണം മാത്രമാണ് താൻ ഈ വാക്കുകൾ ഉപയോഗിച്ചതെന്നും എന്നാൽ നിങ്ങൾ മൃദുഭാഷികളായിരിക്കണമെന്നും കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്നും അമഹാത്മാവ് നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. ആ കാർക്കശ്യത്തിൽ പോലും അവിടുന്ന് അവരുടെ ചരിത്രപരമായ വസ്തുതകളെയാണ് കാര്യങ്ങളെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അവരെ പോലെ അസഭ്യമായതോ വൃത്തികെട്ടതോ ആയ ഭാഷ അവിടുന്ന് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ഖുർആനിലെ കൽപ്പന ഇതാണ്, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതീഹി അഹ്സൻ. സൂറത്തുൽ അൻകബൂത്തിലെ ആയത്താണിത്. അതായത് ഗ്രന്ഥാനുസാരികളുമായി ഏറ്റവും ഉത്തമമായ രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത്, തർക്കിക്കാൻ പോകരുത്. മറ്റൊരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹിന്റെ കൽപ്പന ഇതാണ്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. തർജ്മ: തത്വജ്ഞാനവും സദുപദേശവും കൊണ്ട് നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക. പ്രയോജനപ്രദമായ രീതിയിലായിരിക്കണം അത്. ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അവരുടെ സംവാദം നടത്തുകയും ചെയ്യുക. ഈ ഒരു തത്വമാണ് ഓരോ മതവിശ്വാസിക്കും മതപ്രചാരകരും ബാധകമായിട്ടുള്ളത്. അത് ഏത് മതസ്ഥരുമാകട്ടെ, ജൂതനോ ക്രിസ്ത്യാനിയോ ഹിന്ദു ആകട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുസ്ലിമായി അംഗീകരിക്കാത്ത ഇതര മുസ്ലിങ്ങൾക്ക് തബ്ലീഗ് ചെയ്യുമ്പോഴും ഇതേ ഉപദേശം തന്നെയാണ് നൽകാനുള്ളത്. യുക്തിപരമായ രീതിയും ഉപദേശം എന്ന നിലയിലും ആയിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തുടരുന്നു, എന്നാൽ ഗവൺമെന്റിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ നൗസു ബില്ലാ സ്വയം തന്നെ പ്രക്ഷോഭം കാണിക്കുന്ന രീതി അനുവർത്തിക്കുക തെറ്റാണ്. അത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് ഒരു തരത്തിൽ പ്രയോജനകരമല്ല. അതെല്ലാം ഭൗതികമായ യുദ്ധ കോലാഹലങ്ങളുടെ രൂപമാണ്. സത്യസന്ധരായ മുസ്ലിങ്ങളും ഇസ്ലാമിക രീതികൾ അറിയുന്നവരും തീർച്ചയായും അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം മനുഷ്യവർഗത്തിന്റെ മാർഗദർശനത്തിന് ഉപകാരപ്രദമായ ഫലങ്ങൾ അതിലൂടെ ഒന്നും ഉണ്ടാകുന്നില്ല. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി എന്നതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, അതേ ഹിക്മത്ത് എന്ന പദം നിഘണ്ടുക്കളിലുള്ള വിവിധ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. പറയുന്നു, ഹിക്മത്ത് എന്നതിന്റെ ഒരർത്ഥം സഹനം, ഹിൽമ് എന്നും സൗമ്യതയോടെയും ബുദ്ധി ഉപയോഗിച്ചും സംസാരിക്കുക എന്നുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇപ്രകാരം ചെയ്യാത്തവർ പെട്ടെന്ന് കോപിഷ്ഠരാകുകയും വികാരത്തിന് അടിമപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ഹിക്മത്തിന്റെ മറ്റൊരർത്ഥം നുബുവത്ത് അഥവാ പ്രവാചകത്വം എന്നാണ്. അപ്രകാരം ദൈവവചനത്തിന്റെ സഹായത്തോടെ, വിശുദ്ധ ഖുർആന്റെ സഹായത്തോടെ ജനങ്ങളെ മതത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഇതിനർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ നൽകിയ തെളിവുകളും നിങ്ങൾ അവതരിപ്പിക്കുക. സ്വയം കെട്ടിച്ചമച്ച കാര്യങ്ങൾ അവതരിപ്പിക്കരുത്. ആ മഹാത്മാവ് വളരെ ഖേദത്തോടെ പറഞ്ഞു, ഈ തത്വം മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ജൂതമതത്തെയും ക്രിസ്തു മതത്തെയും ഇല്ലാതാക്കിയനെ. നമ്മുടെ ആയുധം ഖുർആൻ തന്നെയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, വജാഹിദുഹും ബി. ഈ ഖുർആന്റെ വാളെടുത്ത് ലോകത്തോട് ജിഹാദിന് ഇറങ്ങിത്തിരിക്കുക. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്തിലെ സകലതും മുസ്ലിങ്ങളുടെ കൈവശമുണ്ട്. സമ്പന്ന രാജ്യങ്ങളുണ്ട്, എണ്ണ സമ്പത്തുണ്ട്, ധാരാളം വ്യവസായങ്ങളുണ്ട്. 54 മുസ്ലിം രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിക ഉപദേശങ്ങൾക്കനുസരിച്ച് യഥാർത്ഥം അവർ ജിഹാദ് ചെയ്തില്ല എന്ന് മാത്രമല്ല, നിഘണ്ടുപരമായ ഹിക്മത്തിന് അജ്ഞതയിൽ നിന്നും തടയുന്ന അർത്ഥവുമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയില്ല. ഈ അർത്ഥമനുസരിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സംസാരിക്കുക. അതുവഴി അവരുടെ തെറ്റിദ്ധാരണകൾ നീങ്ങാൻ സാധിക്കും. അതായത് അജ്ഞത ഇല്ലാതാക്കാനും അഭിസംബോധിതന്റെ ഗ്രാഹ്യശേഷി അനുസരിച്ച കാര്യമായിരിക്കും അജ്ഞത ഇല്ലാതാക്കാനാകും. അഭിസംബോധിതന്റെ, ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അവരുടെ ബുദ്ധി അനുസരിച്ച് ഉള്ള കാര്യമായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഇത് വന്നിട്ടുണ്ട്. അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നുകല്ലിമ അന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. ഞങ്ങൾ ജനങ്ങളോട് അവരുടെ ബുദ്ധിക്കും ഗ്രാഹ്യശേഷിക്കും അനുസരിച്ച് സംസാരിക്കണമെന്ന് ഞങ്ങളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. ഈ ഹദീസ് ഞാൻ മുമ്പും ഉദ്ധരിച്ചതാണ്. ചിലർ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കടുകെട്ടി വാക്കുകളും സാങ്കേതിക പദാവലികളും ഉപയോഗിച്ച് ഭയം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം പ്രസംഗങ്ങൾ അജ്ഞരിലൊക്കെ ഒരുപക്ഷെ മതിപ്പുളവാക്കിയേക്കാം. എന്നാൽ അതുകൊണ്ട് ആർക്കും പ്രയോജനമുണ്ടാകുന്നതല്ല. ഇവിടെയും ഇത് സംഭവിക്കാറുണ്ട്. അന്യരുമായോ ചില ഉലമാക്കളുമായോ മതപണ്ഡിതന്മാരുമായോ സംസാരിക്കുമ്പോൾ അവരും ഇത്തരത്തിലുള്ള സംസാരമാണ് നടത്തുന്നത്. എന്നാൽ നമ്മൾ ഈ രീതിയിൽ സംസാരിച്ചാൽ അവർക്ക് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ സാധാരണക്കാർക്ക് യഥാർത്ഥ കാര്യം മനസ്സിലാകില്ല. അവർ കേവലം പദങ്ങളുടെ പിന്നാലെയാകും പോകുക. വാചാടോപത്തിന് പിറകിലായിരിക്കും അവരുണ്ടാകുക. ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കേൾക്കുന്നവരിൽ പലർക്കും അത് മനസ്സിലാകുകയും ആ വാചക കസരത്ത് നടത്തുന്നവരെക്കാൾ നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ അവർ സന്നദ്ധരാകുകയും ചെയ്യുന്നതാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, സത്യത്തോട് യോജിക്കുന്ന സംസാരത്തെയും ഹിക്മത്ത് എന്ന് പറയുന്നു. അത് നിഘണ്ടുവിലും രേഖപ്പെട്ടിട്ടുള്ളതാണ്. ഈ അർത്ഥമനുസരിച്ച് സത്യമായതും സംഭവങ്ങൾക്കനുസരിച്ചതുമായ കാര്യങ്ങൾ പറയുക എന്നാണ് ഈ വചനത്തിന്റെ വിവക്ഷ. ചിലർ തങ്ങൾ സത്യമതത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് കരുതി ചില തെറ്റായ കാര്യങ്ങളും അവതരിപ്പിക്കാറുണ്ട്. പ്രബോധനത്തിൽ ചിലപ്പോൾ ആളുകൾ അതിശയോക്തി കലർത്താറുണ്ട്. എന്നാൽ പ്രബോധനത്തിൽ, തബ്ലീഗിൽ അതിശയോക്തിയുടെ ആവശ്യമില്ല. ഖുർആന്റെ അധ്യാപനങ്ങളെയും ഹദീസുകളെയും ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ വചനങ്ങളെയും മുന്നിൽ വെച്ച് തബ്ലീഗ് ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. തെറ്റായ കാര്യങ്ങൾ പറയുന്ന രീതി പാടില്ല. ശത്രുവിന്റെ മുന്നിൽ സത്യം മാത്രം പറയുക. മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകുന്നതിന്റെ പേരിൽ നിങ്ങൾ സ്വയം വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ വരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ലാ യദുറുക്കും മൻ സല്ല ഇസാ തദേത്തും ഇസഹ തദേത്തും. നിങ്ങൾ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വഴികേട് ഒരു ദോഷവും വരുത്തുന്നതല്ല. നിങ്ങൾ ഹിദായത്തിൽ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾ വഴി തെറ്റിയോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. മറ്റൊരാളുടെ വഴികേട് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല. നിങ്ങളെ സ്വയം രക്ഷിക്കുക. അതായത് ഞാൻ ഇതിലൂടെ മറ്റൊരാൾക്ക് ഹിദായത്ത് നൽകും എന്ന ചിന്തയിൽ ഒരു പാപകരമായതോ തെറ്റായതോ ആയ കാര്യം ചെയ്യരുത്. നിങ്ങളുടെ ഹിദായത്തും അന്യന്റെ ഹിദായത്തും കൂട്ടിമുട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹിദായത്തിനെ കുറിച്ച് സന്മാർഗത്തെ കുറിച്ച് ശ്രദ്ധിക്കുകയും അന്യന്റെ ഹിദായത്ത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയും ചെയ്യുക. കാരണം ഒരു മൂമിൻ, ഒരു വിശ്വാസി, കാഫിർ അല്ലെങ്കിൽ സത്യനിഷേധിയാകുന്നതും ഒരു കാഫിർ ഒരു മൂമിനായി തീരുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവൻ മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഹിക്മത്ത് എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് നിഘണ്ടുക്കളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, സന്ദർഭത്തിനും സാരസ്യത്തിനും അനുസരിച്ചുള്ള സംസാരത്തെയും ഹിക്മത്ത് എന്ന് പറയുന്നു. ഈ അർത്ഥമനുസരിച്ച് തബ്ലീഗിൽ സന്ദർഭോചിതമായി സംസാരിക്കണം. ചില തെളിവുകൾ ശത്രുവിനെ പ്രകോപിപ്പിക്കാനും കോപാകുലനാക്കാനും സാധ്യതയുണ്ടെങ്കിൽ അതിലൂടെ അയാൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കില്ലെങ്കിൽ വെറുതെ അവരെ ചൊടിപ്പിക്കുന്നത് ഉചിതമല്ല. അവർക്ക് ശാന്തമായി കേൾക്കാൻ കഴിയുന്ന മറ്റ് തെളിവുകൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതായത് സംസാരിക്കുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവം മനസ്സിലാക്കുക. വെറുതെ അവരെ പ്രകോപിപ്പിച്ചാൽ അങ്ങനെയുള്ള പ്രബോധനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. തങ്ങളുടെ മഹാത്മ്യം വെളിപ്പെടുത്താനും ഞങ്ങൾ സത്യത്തിലാണ്, മസീഹ് മൗഊദ് ഇസ്ലാം സത്യവാനാണ്, ഇസ്ലാം സത്യപൂർണമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ലോകത്തിന് മുഴുവൻ പ്രവാചകനായി വന്ന വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം തെളിവുകളുടെ അകമ്പടി ഇല്ലാതെ ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ പ്രകോപനമാണ് ഉണ്ടാകുക. യുക്തിയോടെ സംസാരിക്കുക. അപ്പോൾ ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും. ചുരുക്കത്തിൽ അള്ളാഹു ചുരുങ്ങിയ വാക്കുകളിൽ തബ്ലീഗിന്റെ എല്ലാ തന്ത്രങ്ങളും പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ രീതി പ്രബോധനം ചെയ്യുന്നവർ പിന്തുടരുകയാണെങ്കിൽ ഇൻഷാല്ലാ വിജയിക്കുന്നതായിരിക്കും. അൽ മൗഇദത്തുൽ ഹസന എന്നാൽ ഹൃദയങ്ങളെ മയപ്പെടുത്തുകയും അതിൽ ആഴമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന വചനം എന്നാണ് വിവക്ഷിതം. ഈ ഉപദേശത്തിലൂടെ ശുഷ്കമായ വരണ്ട തെളിവുകൾ മാത്രം ഉപയോഗിക്കരുത് എന്ന കാര്യത്തിലേക്ക് മുസ്ലിങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ ഈ സന്ദേശം ലോകത്തിന് കൈമാറേണ്ടത് ഇന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ കടമയാണ്. എതിരാളിയോടോ എതിർപക്ഷത്തുള്ളവനോടോ സംസാരിക്കുമ്പോൾ ദീനിൽ മതകാര്യത്തിൽ വെറും വരണ്ട തെളിവുകൾ മാത്രമല്ല ഉപദേശത്തിന്റെ വിവിധ വശങ്ങളുണ്ടെന്നും അവ പാലിക്കപ്പെടണമെന്നും പറയുക. കൂടാതെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക. യുക്തിയോടൊപ്പം മൗഇദത്തുൽ ഹസനയും ഉൾപ്പെടുത്തുക. ഇന്നത്തെ കാലത്തെ അജ്ഞരായ ജാഹിലായ ഉലമാക്കൾ സത്യവിരുദ്ധമായി ആളുകളെ വെറുതെ പ്രകോപിപ്പിക്കുന്നത് പോലെ നിങ്ങളും ചെയ്യരുത്. വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ എന്ന് പറഞ്ഞതിലൂടെ തർക്കിക്കുമ്പോൾ അഥവാ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. വിവിധ തെളിവുകളിൽ നിന്ന് ഏറ്റവും ഉന്നതവും ശക്തവുമായ തെളിവ് അടിസ്ഥാനമായും കേന്ദ്രമായും സ്വീകരിക്കുക. മറ്റു തെളിവുകളെ അതിന് കീഴിൽ വെക്കുക. കാരണം സഹായകമായ തെളിവ് തകർന്നു പോയാലും പ്രധാന തെളിവിന് ബലഹീനത സംഭവിക്കുന്നതല്ല. ഇതിന് വിപരീതമായി കേന്ദ്ര ബിന്ദു തന്നെ, അടിസ്ഥാന കാര്യം തന്നെ ദുർബലമാണെങ്കിൽ ശക്തമായ സഹായക തെളിവുകൾ കൊണ്ടും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇന്ന റബ്ബക ഹുവ ആലമു ബിമൻ ദല്ലാൻ സബീലിഹി വഹു ആലമു ബിൽ മുഹ്തദീൻ. തന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവനെ സംബന്ധിച്ച് നിന്റെ നാഥൻ നന്നായി അറിയുന്നവനാണ്. നേർമാർഗം പ്രാപിക്കുന്നവരെയും അവൻ നന്നായി അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും ആളുകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ തങ്ങൾക്ക് തബ്ലീഗ് ചെയ്യാൻ അറിയില്ല എന്ന നിഗമനത്തിലെത്തി നിരാശപ്പെടരുത്. കാരണം നിങ്ങളുടെ തബ്ലീഗിൽ യാതൊരു ന്യൂനതയും ഇല്ലായിരിക്കാം. പക്ഷേ തബ്ലീഗ് ആർക്കാണോ ചെയ്യുന്നത്, പ്രബോധിതന്റെ ഹൃദയത്തിൽ അവന്റെ പാപങ്ങളുടെ അഴുക്ക് കാരണം അള്ളാഹു അവന് ഹിദായത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നില്ലായിരിക്കാം. ചുരുക്കത്തിൽ പ്രബോധനത്തിൽ മുഴുകിയിരിക്കണം. ഇതാണ് അടിസ്ഥാന കാര്യം. നമ്മുടെ ജോലി പ്രബോധനം, തബ്ലീഗ് തുടരുക എന്നതാണ്. ഫലമുണ്ടാക്കുന്നതും സ്വാധീനം സൃഷ്ടിക്കുന്നതും അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പല മൗലവിമാരും ഉലമാക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരും മിമ്പറുകളിൽ പ്രസംഗപീഠത്തിൽ കയറി തങ്ങളെ നായിബുർ റസൂൽ, പ്രവാചകന്റെ പ്രതിനിധി, വാരിസുൽ അംബിയ, പ്രവാചകന്മാരുടെ അനന്തരാകാശി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉപദേശം നൽകി നടക്കുന്നു. അഹങ്കാരം, അഹന്ത, ദുഷ്പ്രവൃത്തികൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് അവർ പറയുന്നു. എന്നാൽ അവരുടെ സ്വന്തം പ്രവർത്തനങ്ങളും ചെയ്തികളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അവരുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സൽസ്വഭാവികളിൽ അവരുടെ വാക്കുകൾ എവിടെയാണ് സ്വാധീനമുണ്ടാക്കുന്നത്? അതുകൊണ്ട് ആ മൗലവിമാരുടെ തബ്ലീഗ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളും ഇത്തരത്തിൽ സംസാരിച്ചാൽ നിങ്ങളുടെ വാക്കുകൾക്ക് എവിടെ സ്വാധീനമുണ്ടാകാനാണ്? നിങ്ങൾ പ്രബോധനം ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രവൃത്തിയെ ശരിയാക്കണം, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രബോധനം ശരിയായതും വിജയിക്കുന്നതും ഉപകാരപ്രദവുമാകൂ. ആ മഹാത്മാവ് പറഞ്ഞു, ഈ ആളുകൾ പ്രായോഗിക ശക്തി ഈ ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ, പറയുന്നതിന് മുമ്പ് അവർ സ്വയം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ലിമ തഖൂലൂന മാല തഫലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിന് നിങ്ങൾ പറയുന്നു എന്ന് ഖുർആനിൽ അള്ളാഹുവിന് ചോദിക്കേണ്ടി വരുമായിരുന്നോ? നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന് അള്ളാഹുവിന് ഖുർആനിൽ പറയേണ്ട ആവശ്യം തന്നെ എന്തായിരുന്നു? ഈ വചനം തന്നെ സൂചിപ്പിക്കുന്നത് ലോകത്ത് പറഞ്ഞുകൊണ്ട് സ്വയം പ്രവർത്തിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തബ്ലീഗ് ചെയ്യുന്ന ചിലരുണ്ടാകും, അവരുടെ തെളിവുകൾ കേട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ സമർത്ഥിക്കാൻ അവർക്ക് സാധിക്കാം, ബോധ്യപ്പെട്ടേക്കാം. എന്നാൽ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ അകന്നു പോകുന്നു. എന്നാൽ നിങ്ങൾക്ക് തബ്ലീഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നേരെയാക്കുക, ഒരുപോലെയാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ തബ്ലീഗ് വിജയിക്കുകയും അതിൽ ബർക്കത്തുണ്ടാകുകയും ചെയ്യുകയുള്ളൂ. തുടർന്ന് ആ മഹാത്മാവ് പറഞ്ഞു, എന്റെ വാക്ക് നിങ്ങൾ ഹൃദയസ്ഥമാക്കുക. ഒരു മനുഷ്യന്റെ സംസാരം സത്യസന്ധമായ ഹൃദയത്തിൽ നിന്നല്ലെങ്കിൽ, അതിൽ പ്രായോഗിക ശക്തിയില്ലെങ്കിൽ അത് സ്വാധീനം ചെലുത്തുന്നതല്ല. ഇവിടെ നിന്നാണ് നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സത്യസന്ധത വ്യക്തമാകുന്നത്. കാരണം അവിടുത്തെ ജീവിതത്തിൽ ലഭിച്ച വിജയവും ഹൃദയങ്ങളിൽ അവിടെ നിന്നുണ്ടാക്കിയ സ്വാധീനവും അതിന്റെ ഒരു ഉദാഹരണവും മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ഇതെല്ലാം സംഭവിച്ചത് അവിടുത്തെ വാക്കും പ്രവൃത്തിയും പൂർണ്ണമായി യോജിച്ചിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ തബ്ലീഗ് ചെയ്യാനും സന്ദേശം എത്തിക്കാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ പാലിക്കുകയും അള്ളാഹുമായി പ്രത്യേക ബന്ധം സ്ഥാപിക്കുകയും വേണം. അതുപോലെ ലിമ തഖൂലൂന മാല തഫലൂൻ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്നതിനെ കുറിച്ച് ഹദരത്ത് മസീഹ് ഇസ്ലാം മറ്റൊരിടത്ത് പറയുന്നു, ഒരിക്കലും ഒരു വിശ്വാസി ഇരട്ടത്താപ്പ് കാണിക്കരുത്. എപ്പോഴും നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ശരിയാക്കുകയും അവയിൽ യോജിപ്പ് നിലനിർത്തുകയും ചെയ്യുക. സ്വാബികൾ അവരുടെ ജീവിതത്തിൽ മാതൃക കാണിച്ചതുപോലെ നിങ്ങൾ അവരുടെ പാത പിന്തുടർന്ന് നിങ്ങളുടെ സത്യസന്ധതയുടെയും വിശ്വസ്തയുടെയും മാതൃകകൾ കാണിക്കുക. അപ്പോൾ മാത്രമേ പ്രബോധനത്തിലും ബർക്കത്തുണ്ടാകൂ. ഇന്ന് എൻ്റെ കയ്യിൽ മീഡിയ വന്നു, അതിനാൽ ഞാൻ പ്രബോധനം ചെയ്യും എന്ന് മാത്രം കരുതുന്നത് കൊണ്ട് പ്രബോധനത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകില്ല. തുടർന്ന് വജാദിൽ ഹും ബില്ലത്തി ഹി അഹ്സൻ എന്നതിനെ ആ മഹാത്മാവ് ഒരിടത്ത് ഇങ്ങനെ വിശദീകരിച്ചു, ആർക്കാണോ ഉപദേശം നൽകേണ്ടത് അവന് വാക്കുകൊണ്ട് ഉപദേശിക്കുക, നേരിട്ട് ഉപദേശിക്കുക. ഒരു കാര്യം ഒരു ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു വ്യക്തിയെ ശത്രുവാക്കാം, മറ്റൊരു ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വ്യക്തിയെ തന്നെ മിത്രവുമാക്കാം. വാക്കുകൾ ഒന്നു തന്നെയായിരിക്കും, ഒരേ കാര്യം തന്നെയാണ് പറയേണ്ടത്. പക്ഷെ ഒരു രീതിയിൽ പറഞ്ഞാൽ അത് ശത്രുവിനെ ഉണ്ടാക്കുന്നു, മൃദുവായി പറഞ്ഞാൽ അത് മിത്രവും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ എന്നതിനോട് യോജിച്ച് നിങ്ങളുടെ പ്രവർത്തനം നിലനിർത്തുക. ഈ സംസാര ശൈലിയെയാണ് അള്ളാഹു ഹിക്മത്ത് എന്ന് വിളിച്ചിരിക്കുന്നത്. അതിനാൽ അള്ളാഹു പറയുന്നു, യൂത്തിൽ ഹിക്മത്ത മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അള്ളാഹു യുക്തി നൽകുന്നു. തുടർന്ന് ആ മഹാത്മാവ് പറഞ്ഞു, ഇസ്ലാമിന്റെ സംരക്ഷണത്തിനും അതിന് സത്യം പ്രകടമാക്കുന്നതിനും ഒന്നാമതായി നിങ്ങൾ സത്യസന്ധരായ മുസ്ലിങ്ങളുടെ മാതൃക കാണിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം. ഞങ്ങൾ പ്രബോധനം ചെയ്തു എന്നോ ഞങ്ങൾ അവർക്ക് സന്ദേശം എത്തിച്ചു എന്നതോ ഒരു ക്രെഡിറ്റ് അല്ല, നേട്ടമല്ല. സന്ദേശം നോക്കേണ്ടതുണ്ട്. സന്ദേശം എത്തിക്കുന്നതോടൊപ്പം നമ്മുടെ അവസ്ഥയിൽ എന്ത് മാറ്റം വരുത്തിയെന്നും നമ്മൾ നോക്കേണ്ടതുണ്ട്. കേവലം സന്ദേശം എത്തിക്കുന്നു മാത്രം പോരാ, ഞങ്ങൾ അഹമ്മദികളായി, ഞങ്ങൾ പ്രബോധനം ചെയ്തു, ദായിലല്ലായുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേര് വന്നു എന്നതിൽ മാത്രം അഭിമാനിക്കരുത്. ആ മഹാത്മാവ് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധരായ മുസ്ലിങ്ങളുടെ മാതൃക കാണിക്കുക എന്നതാണ് പ്രഥമ പ്രധാനമായ സംഗതി. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ നന്മകളും പൂർണ്ണതയും ലോകത്ത് പ്രചരിപ്പിക്കുക. അതെ, നിങ്ങൾ മാതൃകയായി മാറിയതിനു ശേഷം ലോകത്ത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിപ്ലവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ കാണുക. പണക്കാർക്ക് ലോകത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്ത വിപ്ലവം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഏതാനും ദിവസങ്ങൾ തബ്ലീഗ് ചെയ്തിട്ട് ഫലമൊന്നും കണ്ടില്ലെന്ന് കരുതുന്നതിനെ കുറിച്ച് ആ മഹാത്മാവ് പറഞ്ഞു. സംസാരിക്കുമ്പോൾ ആലോചിച്ചും വളരെ സംക്ഷിപ്തമായും കാര്യമാത്ര പ്രസക്തമായും സംസാരിക്കണം. കൂടുതൽ തർക്കിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ആളുകൾ ചെവി കൊടുക്കാൻ തക്ക വിധം തമാശ രൂപേണയും ചിലപ്പോൾ സംസാരിക്കുക. പിന്നെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങളാകാം. സ്ഥിരോത്സാഹത്തോടെ തബ്ലീഗ് ചെയ്യുന്നതിലാണ് കാര്യം. ചുരുക്കത്തിൽ സത്യസന്ദേശം പതിയെ പതിയെ എത്തിച്ചു കൊണ്ടിരിക്കുക. ക്ഷീണിക്കരുത്, ക്ഷീണിച്ച് പിന്മാറരുത് എന്നതാണ് നമ്മുടെ ജോലി. ഒരു ദിവസം നമ്മൾ ക്യാമ്പും സ്റ്റോളും വച്ച് തബ്ലീഗ് ചെയ്തിട്ട് അതോടെ ജോലി കഴിഞ്ഞു എന്ന് കരുതിയിരിക്കരുത്. ഇല്ല, കാരണം ഇന്നത്തെ കാലത്ത് ദൈവസ്നേഹത്തെയും അവനുമായുള്ള ബന്ധത്തെയും ആളുകൾ ഭ്രാന്തായിട്ടാണ് കാണുന്നത്. ആ മഹാത്മാവ് പറയുന്നു, ഇന്നത്തെ കാലത്ത് ദൈവവുമായുള്ള ബന്ധത്തെ ജനങ്ങൾ ഭ്രാന്തായിട്ടാണ് കരുതുന്നത്. ഈ കാലഘട്ടത്തിൽ സഹാബികൾ ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ അവരെ ഭ്രാന്തന്മാരെന്ന് വിളിക്കുമായിരുന്നു, കാഫിറുകൾ എന്ന് വിളിക്കുമായിരുന്നു. രാവും പകലും അനാവശ്യ കാര്യങ്ങളാലും വിവിധതരം അശ്രദ്ധകളാലും ഭൗതിക ചിന്തകളാലും ഹൃദയം ഇന്ന് കഠിനമായിരിക്കുന്നു. അതുകൊണ്ട് വാക്കുകൾക്ക് സ്വാധീനമുണ്ടാകാൻ താമസമെടുക്കും. ഇന്നത്തെ കാലത്ത് ലോകകാര്യങ്ങളിൽ മുഴുകിയിരുന്നവർ വളരെ കൂടുതലാണ്. അവിടുന്ന് സംസാരിച്ച കാലഘട്ടത്തേക്കാൾ വളരെയധികം അവർ ലൗകികതയിൽ മുഴുങ്ങിപ്പോയിരിക്കുന്നു. അവരിൽ എന്തു സ്വാധീനമുണ്ടാകാനാണ്? അതുകൊണ്ട് നമ്മൾ ഇന്ന് മൗലവിയോടോ ഇന്ന് പണ്ഡിതനോടോ തബ്ലീഗ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഇന്ന് സംവാദകനോടും ആക്ഷേപിക്കുന്നവരോടും തബ്ലീഗ് ചെയ്യണമെന്ന് നിങ്ങൾ കരുതരുത്. ലോകത്തിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കാലഘട്ടത്തിൽ മസീഹ് മൗഊദ് ഇസ്ലാം വരാനുണ്ടായിരുന്നു, ആ മഹാത്മാവ് ആഗതനായിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വെറും തർക്കങ്ങളിലും ഡിബേറ്റുകളിലും നീണ്ട ചോദ്യോത്തരങ്ങളിലും ഏർപ്പെടുത്തുന്നതിന് പകരം തബ്ലീഗിലൂടെ എങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിക്കാനും അവരെ പരിഷ്കരിക്കാനും കഴിയുക എന്ന് നോക്കുക. സഹാബികളും ഇതുതന്നെയാണ് ചെയ്തിരുന്നത്. അവർ തബ്ലീഗ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഭൗതിക ചിന്തകളിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ അവരെ മനസ്സിലാക്കി കൊടുക്കുക പ്രയാസമാണ്. അതിനാൽ വളരെ യുക്തിഭദ്രമായി അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രായോഗിക മാതൃകകൾ അധികാരം ഇവിടെയും ആവർത്തിച്ചിരിക്കുകയാണ്. പ്രായോഗിക മാതൃകകൾ ഉണ്ടായാൽ മാത്രമേ ആളുകൾക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകുകയുള്ളൂ. പിന്നെ ആ മഹാത്മാവ് തന്നെ തന്റെ ഒരു ഉദാഹരണം നൽകി. ഒരു തഹസീൽദാർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് തർക്കിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഉപദേശം നൽകുമായിരുന്നു. അദ്ദേഹം എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒടുവിൽ ഒരു സമയം എത്തി, ഞാനും അദ്ദേഹത്തെ വിട്ടില്ല. ഞാൻ ഇങ്ങനെ സ്വയം പറഞ്ഞു, താങ്കളെ ഞാൻ വിടുന്നതല്ല, ഉപദേശം നൽകിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഹസ്രത് മസീഹ് മൗഊദ് ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ സൽപ്രകൃതം കാണാനായിരിക്കും, അദ്ദേഹത്തിൽ എന്തെങ്കിലും സൽപ്രകൃതം കണ്ടിരിക്കാം. എന്തായാലും ആ മഹാത്മാവ് പറയുന്നു, അവസാനം ഞാൻ സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം എന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി, എന്നോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. നോക്കൂ, ആദ്യം പരിഹസിച്ചിരുന്ന ആളായിരുന്നു, പിന്നെ മുന്നിൽ വന്ന് കരയുന്ന അവസ്ഥയിലെത്തി. ആ മഹാത്മാവ് പറയുന്നു, ചിലപ്പോൾ സയ്യിദ് ആയിട്ടുള്ള സൗഭാഗ്യമുള്ള തൽപ്രകൃതമുള്ള വ്യക്തിയെ ഷക്കിയായിട്ടും ദൗർഭാഗ്യവാനായും അതുപോലെ ദുർഭകനായും കാണപ്പെട്ടേക്കാം. എന്നാൽ അവൻ സൗഭാഗ്യവാനായിരിക്കും. നിങ്ങൾ അവനെ പിന്തുടർന്ന് അവന്റെ ധാരണക്കനുസരിച്ച് യുക്തിയോടെ സംസാരിച്ചാൽ അത്തരക്കാർ മനസ്സിലാക്കുന്നതാണ്. ആ മഹാത്മാവ് പറഞ്ഞു, ഓർമ്മിക്കുക, ഓരോ പൂട്ടിനും ഒരു താക്കോലുണ്ട്, ഓരോ സംസാരത്തിനും ഒരു താക്കോലുണ്ട്. അത് ആ താക്കോൽ എന്നത് ഉചിതമായ ശൈലിയാണ്. ഉചിതമായ ശൈലിയിൽ സംസാരിക്കണം. അവിടുന്ന് പറയുന്നു, മരുന്നുകളിൽ ചിലത് ചിലർക്ക് ഉപകാരപ്രദമാകുന്ന പോലെ, ഓരോ രോഗത്തിനും ഓരോ മരുന്ന് എന്ന പോലെ, ഓരോ കാര്യവും ഓരോ പ്രത്യേക ശൈലിയിൽ ഒരു പ്രത്യേക വ്യക്തിക്ക് ഉപകാരപ്രദമാകുന്നതാണ്. എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്ന അവസ്ഥയാകരുത്. സംസാരിക്കുന്നയാൾ മറ്റൊരാൾ മോശം പറഞ്ഞാലും അതിനെ മോശമായി എടുക്കരുത്, മറിച്ച് തന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കണം. ക്ഷീണിച്ചു പിന്മാറരുത്. ധനികരുടെ പ്രകൃതം വളരെ ലോലമായിരിക്കും. അവർ ദുനിയാവിൽ മുഴുകുന്നവരായിരിക്കും. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രത്യേക ശൈലിയിൽ വളരെ സൗമ്യതയോടെ അവർക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കണം. എല്ലാ വിഭാഗക്കാർക്കും ഉപദേശം നൽകണം, ധനികർക്കും ദരിദ്രർക്കും. ധനികർക്ക് തബ്ലീഗ് ചെയ്യാനുള്ള തന്ത്രം അവിടുന്ന് പറഞ്ഞു തന്നു. സന്ദർഭമനുസരിച്ച് അവസരം കിട്ടുമ്പോൾ മാത്രം ഉപദേശപരമായ കാര്യങ്ങൾ പറയുക. ഈ വിഷയത്തിൽ അവിടുന്ന് ഹസരത് ഇബിന് അറബിയുടെ ഉദാഹരണം നൽകുന്നു. അദ്ദേഹം എഴുതുന്നു, ഫിറൗനോട് മൃദുവായി സംസാരിക്കാൻ അള്ളാഹു ഹസരത് മൂസ അലൈഹി ഇസ്ലാമിന് നിർദ്ദേശം നൽകിയത് എന്തുകൊണ്ടാണ്? അതിൽ അടങ്ങിയിരുന്ന രഹസ്യം ഇതാണ്, അവസാനം അവന് ഈമാൻ ലഭിക്കുമെന്ന് അള്ളാഹുവിന് അറിയുമായിരുന്നു. അതിനാൽ അദ്ദേഹം എഴുതുന്നു, ആമൻതു, ഞാൻ വിശ്വസിച്ചു എന്ന വാക്ക് ഫിറൗന്റെ വായിൽ നിന്നും പുറത്തു വന്നു. അവസാന മരണാസന്നനായ സമയത്ത്, മുങ്ങിത്താഴാൻ പോകുന്ന സമയത്ത് അവൻ പറഞ്ഞ വാക്ക് അതായിരുന്നു, ആമൻതു, ഞാൻ വിശ്വസിച്ചു. ഹദരത്ത് മുസ്ലിം മഹോദർ അള്ളാഹു തബ്ലീഗിനെ കുറിച്ച് ഹദരത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണം അവതരിപ്പിക്കുന്നു. ഹദരത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ജയിലിൽ അടച്ചപ്പോൾ അവിടെ മറ്റ് രണ്ട് തടവുകാരുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് അവിടുന്ന് എഴുതുന്നു, ഹദരത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം അവരെ തന്നിലേക്ക് ആകർഷിക്കാൻ ഒരു അസാധാരണമായ യുക്തി ഉപയോഗിച്ചു. പ്രഭോ, തബ്ലീഗ് ചെയ്യുമ്പോൾ അവർക്ക് മടുപ്പ് വരുമോ എന്ന് ഭയമുണ്ടായിരുന്നതിനാൽ ഞാൻ കൂടുതൽ സമയമെടുക്കുകയില്ല, ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ ഒഴിവാക്കിയേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവർക്ക് ആശ്വാസം നൽകി. ഇത് ചെയ്തത് അവർ ഭയപ്പെടാതിരിക്കാനും ശ്രദ്ധയോടെ കേൾക്കാനും വേണ്ടിയാണ്. ഹദരത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന് തബ്ലീഗിന് അവസരം ലഭിക്കാറുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പൊതുവെ അവസരം ലഭിക്കാറുണ്ടായിരുന്നില്ല. തടവുകാർ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ച ആ ചോദ്യം അദ്ദേഹം ഒരു അവസരമായി കണ്ടു. ആ അവസരം മുതലെടുത്തു. അവരുടെ ആവശ്യം നിറവേറ്റുന്നതിന് മുമ്പ് ഞാൻ തബ്ലീഗ് ചെയ്യുകയാണെങ്കിൽ അവർ ഇത് കേൾക്കാൻ നിർബന്ധിതരാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് അവിടുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണവും സമർപ്പിച്ചു. ഹദരത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണം ആദ്യം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം ഇപ്രകാരം സമർപ്പിച്ചു. ആദ്യകാലങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വവാദം അവതരിപ്പിച്ചപ്പോൾ മക്കക്കാരോട് തബ്ലീഗ് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറി തബ്ലീഗ് കേൾക്കാതിരിക്കുകയും ചെയ്തു. അവസാനം അവിടുന്ന് ഒരു വിരുന്നൊരുക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം നൽകി തബ്ലീഗ് ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നാൽ ആളുകൾ വിരുന്നിന് ശേഷം എഴുന്നേറ്റ് പോയി. അപ്പോൾ അവിടുന്ന് ഒരു തന്ത്രം പ്രയോഗിച്ചു, വീണ്ടും വിരുന്നിന് ക്ഷണിച്ചു. ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്റെ വാദത്തെക്കുറിച്ച് അവരെ അറിയിച്ചു. ഭക്ഷണം കാത്തിരിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. അതിനാൽ അവിടത്തേക്ക് തന്റെ കാര്യം പറയാൻ അവസരം ലഭിച്ചു. ഈ വചനത്തിൽ നിന്ന് പ്രവാചകന്മാരുടെ ഉപദേശ രീതി മനസ്സിലാക്കാം. അതിനാൽ അവരുടെ മാതൃക പിന്തുടർന്ന് ഉപദേശിക്കുമ്പോൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. കാര്യം പറയുകയും എന്നാൽ മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കുകയും ചെയ്യുക. അതായത് ഒരു തത്വം പറഞ്ഞു തന്നു, ശരിയായ കാര്യം പറയുക, എന്നാൽ മറ്റുള്ളവർക്ക് അത് ഭാരമായി തോന്നാത്ത രീതിയിൽ അത് ചെയ്യുക. ബുദ്ധിമുട്ടു തോന്നരുത്. അതിനാൽ യുക്തിയോടെ സംസാരിക്കണം. ഇക്കാര്യം എപ്പോഴും മുന്നിൽ വെക്കണം. ആ സമയത്ത് യൂറോപ്പ് ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തന്റെ ലേഖനങ്ങൾ പരിഭാഷപ്പെടുത്തി യൂറോപ്പിൽ വിതരണം ചെയ്യുകയുണ്ടായി. അള്ളാഹു അവിടത്തേക്ക് ഒരു ജമാഅത്തിനെ നൽകിയപ്പോൾ അവിടുന്ന് അവരോട് നിർദ്ദേശിച്ചു, ജിഹാദ് ഇസ്ലാമിന്റെ ഒരു പ്രധാന ഭാഗമാണ്, അത് ഒരു സമയത്തും ഉപേക്ഷിക്കാൻ കഴിയില്ല. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് എന്നിവ ഇസ്ലാമിന്റെ ഒരു കാലത്തും ഉപേക്ഷിക്കാൻ പറ്റാത്ത, നിർബന്ധമായും പാലിക്കേണ്ട നിർദ്ദേശങ്ങളായതുപോലെ ജിഹാദും എല്ലാ കാലത്തേക്കുമുള്ള പ്രവർത്തിക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാ കാലത്തും ഇത് പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ജിഹാദിന്റെ രീതി ഇതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പിന്തുടരുന്ന രീതിയാണ് ജിഹാദിൻ്റെത്. നമ്മൾ ജിഹാദ് ചെയ്യുന്നില്ലെന്ന് ആരോപണം ഉന്നയിക്കപ്പെടാറുണ്ട്. നമ്മൾ ജിഹാദ് ചെയ്യാറുണ്ട്, പക്ഷേ രീതി മാറിയിരിക്കുന്നു. അനഹമ്മദി മുസ്ലിങ്ങൾ നമ്മൾ ജിഹാദിനെ നിഷേധിക്കുന്നവരാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഇത് ജിഹാദ് തന്നെയാണ്. അതായത് തബ്ലീഗ് ചെയ്ത് സന്ദേശം എത്തിക്കുന്നത് ജിഹാദാണ്. ലോകത്തിൽ ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും തബ്ലീഗ് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നു. അഹമ്മദിയത്തിലൂടെ ആളുകൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എത്തിക്കുന്നു. ആഫ്രിക്ക, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ, ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നമ്മുടെ മിഷനുകളുണ്ട്. ഇതെല്ലാം എന്തിനാണ്? ഇതാണ് നമ്മൾ ചെയ്യുന്ന ജിഹാദ്. അതുകൊണ്ട് നമ്മൾ ജിഹാദിനെതിരാണെന്ന് പറയുന്നത് തെറ്റാണ്. അതെ, ഞാൻ പറഞ്ഞതുപോലെ ജിഹാദിന്റെ രീതി മാറിയിരിക്കുന്നു. ഹസരത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു, ഇനി നിങ്ങളുടെ ജിഹാദ് പേന കൊണ്ടുള്ള ജിഹാദാണ്. നിങ്ങളുടെ പേനയുടെ മുനകൾ വാളിന്റെ മുനകളാണ്. അതിനാൽ അതുവഴി ജിഹാദ് ചെയ്യുക. ഇതാണ് ദീനിന്റെ പ്രചാരണ വേല. ഇതാണ് അതിന്റെ കാലഘട്ടം. ഇന്ന് ഇതാണ് ആവശ്യം. അതിനാൽ ഈ രീതിയിൽ തൂലിക കൊണ്ട് ജിഹാദ് ചെയ്യുക. ഇക്കാര്യം എപ്പോഴും മുന്നിൽ വെക്കണം. ലോകത്തോട് പറയണം, നിങ്ങൾ എന്തിനാണ് മസീഹ് മൗഊദ് വന്നോ ഇല്ലയോ, മസീഹ് മൗഊദ് ഈ രീതിയിൽ വരാനില്ലായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ തർക്കുന്നത്. ഇതൊക്കെ തെറ്റാണ്. നമ്മൾ അവർക്ക് ഖുറാനും ഹദീസും എന്താണ് പറയുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് അവർ മസീഹും മഹ്ദിയും വരും എന്ന് വിശ്വസിക്കുന്നു, മറുഭാഗത്ത് വന്ന മസീഹിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. നമ്മൾ അവരുടെ തർക്കങ്ങളിലും വാക്കർത്ഥങ്ങളിലും കോലാഹലങ്ങളിലും മുഴുകിയിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. നമ്മൾ അവരോട് പറയണം, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ഇസ്ലാമിനെ ലോകത്ത് വിജയിപ്പിക്കുക എന്നതാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവൻ നബിയായും റസൂലായും ആണ് വന്നിട്ടുള്ളത്. ഇന്ന് ലോക ജനസംഖ്യയുടെ നാലിലൊന്നിൽ താഴെയാണ് നമ്മുടെ എണ്ണം. ലോകത്ത് ഇസ്ലാമിന്റെ കൊടുക്കീലാക്കുന്നത് വരെ നമ്മൾ വലിയ കാര്യം ചെയ്തു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ജിഹാദ് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ ജിഹാദ് വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജിഹാദ് എന്തെങ്കിലും പ്രയോജനകരമായതാണോ? അതിന് എന്തെങ്കിലും ഫലമുണ്ടാകുന്നുണ്ടോ? ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഓരോ അഹമ്മദിയും ചെയ്യേണ്ട ജിഹാദ് ഇതാണ്. ഹസ്രത്ത് മസീഹ് ഇസ്ലാം വാളുകൊണ്ടുള്ള ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിലൂടെ മുസ്ലിങ്ങൾക്ക് ഒരു ഫലവും ലഭിക്കുന്നില്ല, എല്ലായിടത്തും അപമാനം നേരിടുന്നു. എന്നാൽ ബുദ്ധിയും യുക്തിയും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളോട് ഉപയോഗിക്കുക. തബ്ലീഗിന്റെ മാർഗങ്ങൾ യുക്തിയോട് ഉപയോഗിക്കുക. അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുക. മൊറബിമാർ ജമാഅത്തിലെ അംഗങ്ങൾക്ക് തർബിയത്ത് ധാർമ്മിക പരിശീലനം നൽകി ഈ ജിഹാദ് ചെയ്യുന്ന ഒരു സൈന്യത്തെ തയ്യാറാക്കണം. മൊറബിമാരോട് ഞാൻ പറയുന്നത്, മുബലിഗുമാരോട് ഞാൻ പറയുന്നത്, അവർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ജമാഅത്തിനെ പരിശീലിപ്പിക്കുക എന്ന് മാത്രമല്ല, ആ പരിശീലനത്തോടൊപ്പം ജമാഅത്ത് അംഗങ്ങളെ അള്ളാഹുവുമായി ബന്ധമുള്ളവരുമാക്കി തീർക്കണം. ഇതോടൊപ്പം അവരുടെ അറിവ് വർദ്ധിപ്പിക്കുക, അതായത് അവരുടെയും ജമാഅത്ത് അംഗങ്ങളുടെയും അറിവ് വർദ്ധിപ്പിക്കുകയും അവരെയും ഈ ജിഹാദിന് വേണ്ടി തയ്യാറാക്കുകയും ചെയ്യണം. അവർ ഇത് ചെയ്യുമ്പോൾ മാത്രമേ തങ്ങളുടെ ഉടമ്പടി, തങ്ങളുടെ പ്രതിജ്ഞ അവർ പാലിക്കുന്നവരായി മാറുകയുള്ളൂ. ഹദത്ത് മുസ്ലിമോ റളിയല്ലാഹു ഒരിക്കൽ മൊറബിമാർക്ക് മുബല്ലിഗുമാർക്ക് ഉപദേശം നൽകിക്കൊണ്ട് പറഞ്ഞു, എങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത്? ഒരു മൊറബി എങ്ങനെയായിരിക്കണം? രണ്ടോ മൂന്നോ സന്ദർഭങ്ങളിൽ അവിടുന്ന് മൊറബിമാർക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വളരെ ദീർഘമേറിയതാണ്. അവസരം ലഭിക്കുമ്പോൾ ഞാനത് പിന്നീട് വിവരിക്കാം. ഈ സമയത്ത് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഞാനിവിടെ വിവരിക്കാം. ആദ്യമായി, തസ്കിയ നഫ്സ് അഥവാ ആത്മശുദ്ധീകരണം ഒരു മൊറബിയിലുണ്ടായിരിക്കണം. മൊറബി സ്വയം ആത്മസംസ്കരണത്തിന് ശ്രമിക്കണം. എന്നിട്ട് ജമാഅത്തിലും ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അദ്ദേഹത്തിന് തഹജ്ജുദിന് ശീലമുണ്ടായിരിക്കണം. എന്നിട്ട് ജമാഅത്തിനെയും ആരാധനകളിലേക്ക് അവ ശ്രദ്ധ തിരിക്കുമാറാകണം. ഖുർആൻ കരീം സ്വയം ആഴത്തിൽ പഠിക്കുകയും ജമാഅത്തിലെ അംഗങ്ങളെയും അത് പഠിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും വേണം. ദായിലകളെ പ്രബോധകരെ തയ്യാറാക്കണമെങ്കിൽ ഈ രീതി ആയിരിക്കണം അനുവർത്തിക്കേണ്ടത്. ദിക്റയിലായി ദൈവസ്മരണ സ്വയം ചെയ്യുകയും അതിലേക്ക് സ്വയം ശ്രദ്ധിക്കും. ജമാഅത്തിലെ അംഗങ്ങളെ അതിന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുക. അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയ മറ്റൊരു സുപ്രധാന സംഗതി, സ്വന്തമായി ലൈബ്രറി ഉണ്ടാകുക എന്നതാണ്. പ്രൈവറ്റ് ലൈബ്രറി, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അപ്രകാരം വായിക്കാനുള്ള താല്പര്യമുണ്ടാകുന്നു. അതുപോലെ ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങളുടെ പ്രചാരം കുറവാണ്. എങ്കിലും അൽ ഇസ്ലാം വെബ്സൈറ്റിൽ ധാരാളം പുസ്തകങ്ങൾ, ജമാഅത്തിൻ്റെ സാഹിത്യങ്ങൾ എന്നിവ ലഭ്യമാണ്. പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയില്ലാത്തവരോ താല്പര്യമില്ലാത്തവരോ കുറഞ്ഞത് ഇതിലേക്ക് ശ്രദ്ധിക്കുകയും വായനക്കായി ഒരു സമയം നിശ്ചയിക്കുകയും വേണം. അതുപോലെ തവക്കുൽ അലല്ലാ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക വളരെയധികം ഉണ്ടായിരിക്കണം. മനുഷ്യൻ സ്തുതി പാഠകനാകരുത്. അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളുടെയും ഉറവിടമായി കാണണം. കാരണം അള്ളാഹുവിലൂടെയാണ് നമുക്ക് സർവസ്വം ലഭിക്കുന്നത്. ജനസമ്പർക്കം മെച്ചപ്പെടുത്തണം. നമ്മുടെ PR പൊതുജനസംബന്ധവും ദുർബലമാകുമ്പോൾ തബ്ലീഗിന് രംഗം പരിമിതപ്പെടുന്നു. ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ്. നമ്മൾ ഇതിൽ അഭിവൃദ്ധിപ്പെടുകയും നമ്മുടെ ടീമിനെയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മുടെ തബ്ലീഗ് രംഗങ്ങൾ കൂടുതൽ വിശാലമാകും. തിന്മകളെ സധൈര്യം എതിർക്കാനുള്ള ആർജവും ഉണ്ടായിരിക്കണം. ഇതും ഒരു മൊറബിയിൽ ഉണ്ടായിരിക്കേണ്ട വലിയ ഗുണമാണ്. അദ്ദേഹം അത് ജമാഅത്തിലും ഉണ്ടാക്കണം. സ്ഥിരചിത്തത ശീലമാക്കണം. മൂന്നാല് ദിവസം നന്മകൾ ചെയ്ത് തബ്ലീഗിൽ ശുഷ്കാന്തി കാണിച്ച് ആരാധനകൾ മുഴുകുക, എന്നിട്ട് അതൊക്കെ പാടെ മറന്നു പോവുക എന്ന രീതി അനുവർത്തിക്കരുത്. മറിച്ച് അദ്ദേഹം സ്വയം ഈ കാര്യങ്ങളിൽ സ്ഥിരതയോടെ നിലകൊള്ളുന്നതിനോടൊപ്പം ജമാഅത്തിലും ഈ ഒരു ആത്മാവ് സംജാതമാക്കണം. മറുപിമാർ സ്വയം പ്രവർത്തിക്കുമ്പോൾ ജമാഅത്തിലും തീർച്ചയായും ഈ ചൈതന്യം ഉണ്ടാകും. അപ്പോൾ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ മറുപടി നൽകാൻ കഴിയുന്ന, അപമാനം നേരിടാത്ത ദായിലല്ലാകൾ, പ്രബോധകർ തയ്യാറാകും. ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞതുപോലെ, ഭാഷ പഠിക്കുന്നത് കൊണ്ട് മാത്രം തബ്ലീഗ് രീതി അറിയാനാകില്ല, മറിച്ച് അറിവാണ് പ്രധാനം. കൂടാതെ വിചിന്തനം ചെയ്യാനുള്ള ശീലമുണ്ടായിരിക്കണം. അള്ളാഹുമായി ബന്ധമുണ്ടായിരിക്കണം. ഇതെല്ലാം ഒരു മുറബിൽ ഉണ്ടായിരിക്കേണ്ടതും അദ്ദേഹം ജമാഅത്തിനെ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ലോകത്ത് ഉയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ മുസ്ലിങ്ങൾക്കും വരാനിരിക്കുന്ന മസീഹ് മൗഊദിന്റെയും മഹദി മൗഊദിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ വരാൻ അവരെ ക്ഷണിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിറവേറ്റേണ്ട നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യമാണുള്ളത്. ഇതിൽ നമ്മുടെ മർബിമാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ദായലല്ലാഹുകൾക്കും ശരിയായ അറിവ് നേടാനും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാനും ഇസ്ലാമിൻ്റെയും മുഹമ്മദിയത്തിൻ്റെയും സന്ദേശം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.